ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. ഇന്ന് ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല യേശുവിൻ്റെ ചരിത്രം. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ദൈവമാണെന്ന് ഗ്രഹിക്കാത്ത, യുക്തിയില്ലാത്ത ചിലരുടെ വാദങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകേണ്ടത് ഒരു ക്രിസ്തു ഭക്തൻ്റെ ചുമതലയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ക്രൂശമരണത്തെയും എതിർക്കുന്ന വിഭാഗങ്ങൾ ഇക്കാലത്ത് കൂടി വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമാണെന്നറിഞ്ഞ് അത് നഖശിഖാന്തം എതിർക്കുകയും കള്ളക്കഥകൾ ചമച്ചും ചരിത്ര സത്യങ്ങൾ വളച്ചൊടിച്ചും ബന്ധപ്പെടുന്ന ഇവർ വാമൊഴിയായും ലേഖനങ്ങൾ മുഖേനയും വമിപ്പിക്കുന്ന വിഷം ലോകമെങ്ങും ഇൻ്റർനെറ്റ് വഴിയായും മറ്റും പരക്കുന്നുവെന്നത് നാം അറിയാതിരിക്കരുത്. ഇതിനെതിരെ ജാഗരൂകരായിരിക്കുവാനുള്ള ബോധവൽക്കരണം എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നത് മൂലം സാധിക്കുമെന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യം സംരക്ഷിക്കുകയും അസത്യവും അബദ്ധവും സമർത്ഥമായി കണ്ണിക്കുകയും ചെയ്യുന്ന ഒരു പടവാളാണ് എൻ്റെ ഈ പ്രസംഗം. ബൈബിളിൽ പറയുന്നതിനെ വളരെ വ്യത്യസ്തമായി പറഞ്ഞൊപ്പിച്ചും എഴുതിക്കൂട്ടിയും ബലഹീന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വലിച്ചിഴയ്ക്കുവാനുള്ള വൃഥാശ്രമം ഇവർ നടത്തുകയാണ്. അതിനുവേണ്ടി അവസരോചിതമായി മാറിയും മറിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വയം മഹാനാകാൻ വേണ്ടി ചിലർ കാട്ടിക്കൂട്ടുന്ന നെറിയടെ ചിലർക്ക് കോട്ടം വരുത്തുന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്നതിൻ്റെ ഫലമായി ഇൻ്റർനെറ്റിലൂടെയും പുസ്തകങ്ങളിൽ കൂടെയും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും തൃത്വോപദേശത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെയും നിഷേധിക്കുന്ന പ്രസംഗങ്ങളുടെ വിഷം കുടിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ സ്വർഗീയ അമൃതം പഠനം ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. അതിനായി ഈ പ്രസംഗം നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെപ്പറ്റി തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പെരുമ്പാവൂരിൽ ഒരു ക്രിസ്ത്യാനി മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഈസ എന്നാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ദയവായി തിരുവെഴുത്ത് ശ്രദ്ധിക്കുവിൻ. വെളിപ്പാട് പുസ്തകം 1:8-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിൽ 8-ാമത്തെ വാക്യം മാത്രം ഞാനിപ്പോൾ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ അല്പയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ വായിക്കട്ടെ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം 5:18 വാക്യം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ വായിക്കുന്നു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു എന്നും വായിക്കുന്നു. ഒരുത്തൻ കള്ളനാണെന്ന് പറയാതെ പ്രവൃത്തിയിലറിയാം അവൻ കള്ളനാണെന്ന്. ഒരുത്തൻ മുടന്തനാണെന്ന് പറയാതെ അവൻ നടക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാം. മത്തായി സുവിശേഷം 11:2-5 വായിക്കാം. അവിടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. അവരോടൊരു ചോദ്യം ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കുമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട് തെളിയിച്ച് പറയാതെ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്നിങ്ങനെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തൻ്റെ പ്രവൃത്തികളിലൂടെ നാം ഗ്രഹിക്കണം. അവനിൽ ജീവനുണ്ടായിരുന്നു. അവന് ആരെങ്കിലും ജന്മമോ ജീവനോ കൊടുത്തതല്ല, ജീവൻ ഉണ്ടായിരുന്നു. കാരണം അവൻ ആദ്യനും അന്ത്യനും നിത്യപിതാവുമാണ്. നമ്മുടെ കർത്താവ് ജന്മം എടുത്തതാണ്, ആരും അവന് ജന്മം കൊടുത്തതല്ല. വെളിപ്പാട് പുസ്തകം 1:8, 17 വെളിപ്പാട് 2:8 ഈ ഭാഗങ്ങൾ നിങ്ങൾ സമയം പോലെ വായിക്കണം. എബ്രായ ലേഖനം 13:13 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 9:6 വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിയിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന് വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എന്നിവിടെ പറയുന്നത് യേശുവിനെക്കുറിച്ചാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, അവൻ ഇല്ലാത്ത ഒരു കാലമില്ല. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8:58 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ മാറ്റമില്ലായ്മ എബ്രായലേഖനം 13:8 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു. ജീവൻ കൊടുക്കുവാനുള്ള ശക്തി നമ്മുടെ യേശുവിനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1:4 വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 5:21-26 ഈ വാക്യങ്ങളും വായിക്കുക. ഞാൻ പറയട്ടെ, വായിക്കട്ടെ. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. രക്ഷിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, എല്ലാമുള്ള ദൈവമാണ് യേശു ക്രിസ്തു. സകലത്തെയും സൃഷ്ടിച്ചവനും തൻ്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നതിനുമായ യേശു ദൈവം തന്നെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യലേഖനം 2:9 വാക്യം വായിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനാണ്. എബ്രായലേഖനം 1:3 വാക്യം വായിക്കുമ്പോൾ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സർവത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു. പ്രകൃതിയിന്മേൽ യേശുവിന് അധികാരമുണ്ട്. മത്തായി സുവിശേഷം 8:26-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയോളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അവിടുത്തെ എന്ന്, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവനവരോട്, അല്പവിശ്വാസിലേ, നിങ്ങൾ വീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറേ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രകൃതിയിന്മേൽ അധികാരമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രോഗത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു. അവൻ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശിമോൻ്റെ വീട്ടിൽ വന്നു. ശിമോൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വളഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്ന് വായിക്കുന്നു. മരണത്തിന്മേൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7:14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതേ ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി. അവനെ അടക്കുവാൻ തക്കവണ്ണം മഞ്ചത്തിന്മേൽ കൊണ്ടുവരികയായിരുന്നു. അതേ ആ വിധ അവക്ക് അവൻ ഒരു മകൻ മാത്രമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടുത്തു ചെന്നിട്ട് മഞ്ചത്തിന്മേൽ തൊട്ടു. അവനോട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കാനിടയായി. അവന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു. ലൂക്കോസിന് ശേഷം 8:55 വാക്യം വായിക്കുമ്പോൾ അവിടെ യായിറോസിൻ്റെ മകൾ മരിച്ചതായി നമ്മൾ കാണുന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവൻ അവിടെ കടന്നു ചെന്നിട്ട് ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ ഉണർത്തി. അവൻ ആദ്യം പറഞ്ഞത് അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങി അത്രേ. മരിച്ചതായ ആ യായിറോസിൻ്റെ മകളെ യേശു ക്രിസ്തു ഉയർപ്പിച്ചതായി കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11:43 വാക്യം നമ്മൾ വായിക്കുമ്പോൾ മരിച്ച് നാറ്റം പിടിച്ചിരുന്ന ലാസർ കല്ലറയിൽ ആയിരിക്കുകയാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു എന്നിട്ട് പറഞ്ഞ വാചകം, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു നമ്മൾ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മരിച്ചുപോയ 3 പേരെ ഉയർപ്പിച്ചു. അവന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു. അവന് ഭൂതത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു വായിക്കുന്നു. മത്തായി സുവിശേഷം 8:10 അതേ 16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയ കൂട്ടത്തിൽ ഭൂതം ബാധിച്ചതായ വ്യക്തികളെയും ഭൂതത്തിന്മേൽ അധികാരമുള്ളവൻ ഭൂതത്തെ ശാസിച്ച് അവിടുന്ന് അവരെ വിടുവിച്ചതായി നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയും. സകലത്തിന്മേലും അധികാരമുണ്ട് എന്ന് എഫേസ്യ ലേഖനം അതേ ഒന്നാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതേ ലൂക്ക് എഫേസ്യലേഖനം 1:20 ഇങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതയിർത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതയെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സകലത്തിന്മേലും അവൻ അധികാരമുണ്ട്. മത്തായി സുവിശേഷം 28:18 നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിക്കിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കൊലോസ്സ്യ ലേഖനം 1:16-17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ തക്കണം വായിക്കുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. സകല വാഴ്ചകൾക്കും മീതെ അവന് അധികാരമുണ്ടായിരുന്നു. എബ്രായ ലേഖനം 2:8 നമ്മളിങ്ങനെ വായിക്കുന്നു, നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 1:8 ഞാൻ ആദിനും അന്തിനുമാകുന്നുവെന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19:6 നമ്മൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനാണെന്ന് തിരുവചനം വ്യക്തമായി തെളിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവവ്യാപിയാണ്. വിശ്വാസികളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെതറിക്കിടക്കുകയാണ്. മത്തായി സുവിശേഷം 18:20 വായിക്കുന്നു, 2 or 3 എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. നോക്കണമേ, ലോകത്തിൻ്റെ ഏത് വാങ്ങലിലും ഏത് കോണിലും 2 or 3 അവൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ യേശുവുണ്ട്. അതുപോലെ തന്നെ യേശു പറയുന്നു, ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. എഫേസ്യലേഖനം 1:23 നമ്മളിങ്ങനെ വായിക്കുന്നു, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് എന്ന് വായിക്കുന്നു. എല്ലായിടത്തും ഉള്ളവരുടെ പ്രാർത്ഥന കേൾപ്പാൻ സദാ സന്നിഹിതനും എല്ലാം നിറയ്ക്കുന്നവനുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും വളർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. എബ്രായലേഖനം 4:13 അതേ കർത്താവിനെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16:30 പറയുന്നു, കർത്താവേ നീ സകലതും അറിയുന്നു എന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. യോഹന്നാൻ 21:17 നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ശമര്യക്കാർത്തിയായ സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തു കണ്ടപ്പോൾ അവളുടെ ജീവചരിത്രം മൊത്തം വെളിപ്പെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ ശമര്യ സ്ത്രീ പട്ടണത്തിൽ ചെന്ന് ഞാൻ മശിഹായെ കണ്ടുമുട്ടിരിക്കുന്നു പറഞ്ഞ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയിപ്പാൻ തക്കൻപടിയായി. കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മീനിൻ്റെ വായിൽ കിടക്കുന്ന ദിദ്രമ പണം ഉണ്ടെന്നുള്ളത് യേശു ക്രിസ്തു കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അതേ കരം കൊടുക്കുവാൻ തക്കണം അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കടലിലേക്ക് ചെന്ന് ചൂണ്ടിടുക, ആദ്യം കാണുന്ന മീൻ്റെ വായ് പിളർക്കുക, ആ മീൻ്റെ വായിൽ ഒരു ചതുർദ്രമപ്പണം കാണും, അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കരം കൊടുക്കുക. നോക്കണമേ, കടലിൻ്റെ ആഴത്തിൽ കൂടി യാത്ര ചെയ്യുന്ന മീൻ്റെ വയറ്റിൽ കിടക്കുന്ന ചതുർദ്രമപ്പണം കണ്ടുപിടിപ്പാൻ തക്കവണ്ണം കഴിവുള്ള സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യഹൂദജാതിക്കും ലോകത്തിനും എന്ത് സംഭവിക്കുമെന്നും അതേ ഭൂത വർത്തമാന ഭാവി എല്ലാം യേശു അറിയുന്നു, എല്ലാം താൻ അറിയിച്ചിട്ടുണ്ട്. 139-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ഈ പരിജ്ഞാനം എനിക്ക് അത്യുത്ഭുതമാകുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു കർത്താവേ നീ അറിയുന്നു, എൻ്റെ നിരൂപണമൊക്കെയും നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. നമ്മുടെ തലമുറയുടെ എണ്ണം പോലും കൃത്യമായി നമ്മുടെ കർത്താവിനറിയാം. നമ്മൾ ചുമന്നു നടക്കുന്ന നമ്മുടെ തലമുടി നമുക്ക് പോലും അറിയത്തില്ല ഈ മുടി എത്ര എണ്ണം ഉണ്ടെന്ന്. എന്നാൽ അത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയ കർത്താവ് സർവജ്ഞാനിയായ ദൈവമാണ്. 1 Corinthians 4:5 വായിക്കുമ്പോൾ, ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന് വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2:8 വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ എന്ന് പറഞ്ഞ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ തക്കൊണ്ടും കഴിയും. മത്തായി സുവിശേഷം 10:30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ തലയിലെ രോമു എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. വെളിപ്പാട് ദിവസം 2:23 ഇങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നതിനെന്ന് സകല സഭകളും അറിയും എന്ന് പറയുന്നു. ഇനി അടുത്തത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപമോചനം നൽകുന്ന ദൈവമാണ്. ദൈവം മാത്രം ചെയ്യുന്ന ഒന്നാണ് പാപമോചനം. പാപമോചനം നൽകാൻ തക്കുന്ന മനുഷ്യന് അധികാരമില്ല, അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. അതനുസരിച്ചാണ് അവൻ സങ്കീർത്തനം 51 വായിച്ചതായി നമ്മൾ പാടിതായി വായിക്കുന്നു. അവൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ അവൻ്റെ പാപത്തെ ദൈവം തമ്പുരാൻ ക്ഷമിച്ചു കൊടുത്തു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പലരുടെയും പാപം ക്ഷമിച്ചു കൊടുത്തായി കാണാം. കാരണം യേശു ദൈവമാണ്. പാപനിയായ സ്ത്രീക്കും ബെഥസ്ത കുളക്കരയിലെ രോഗിക്കും വ്യഭിചാരിണിക്കുമൊക്കെ ക്രിസ്തു പാപമോചനം നൽകി. ഞാൻ അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. ലൂക്കോസ് 7:39 വാക്യം നിങ്ങൾ വായിക്കൂ, 47 വാക്യം വായിക്കൂ, മർക്കോസ് 2:9 വാക്യം വായിക്കൂ, യോഹന്നാൻ 5:14, യോഹന്നാൻ 8:11, ഇവിടെയൊക്കെയും പാപികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പാപത്തിന് മോചനം കൊടുത്തായി നമുക്ക് കാണുവാൻ കഴിയും. ന്യായപ്രമാണ വിഷയങ്ങളിൽ സമർത്ഥരായ ചില ന്യായശാസ്ത്രിമാർ ഇത് കണ്ടിട്ട് നീരസപ്പെട്ടു. അവർ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നനാർ എന്ന് പെറുവിർത്തപ്പോൾ യേശു പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് യേശു അവർക്കൊക്കെയും സൗഖ്യം കൊടുത്തു. കാരണം യേശു ദൈവമായതുകൊണ്ടാണ് പാപമോചനം നൽകിയത്. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശുവിലൂടെ മാത്രമാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. 1 യോഹന്നാൻ 1:9 വാക്യം വായിക്കുമ്പോൾ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 2:12 വായിക്കൂ, കൊലോസ്യ ലേഖനം 1:14 വാക്യം വായിക്കൂ, പാപം ഇല്ലാത്തവന് അഥവാ ദൈവത്തിന് മാത്രം പാപം മോചിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. യേശുവിൽ യാതൊരു പാപവും ഇല്ലായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചു. കാരണം യേശു തന്നെ പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാ പ്രമാണം. എന്നാൽ വിശുദ്ധന്മാരെയും ദൂതനെയും ആരാധിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞതായും വായിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർ വന്ന് നമസ്കരിച്ചു. ആ നമസ്കാരം, ആ ആരാധന അതേ സ്വീകരിച്ചു. പത്രോസിനെ കൊർന്നേലിയോസ് നമസ്കരിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10:26 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എഴുന്നേൽക്ക എന്നെ നമസ്കരിക്കരുതേ, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് വായിക്കുന്നു. അതേ 14:15 വാക്യം വായിക്കുക അപ്പോസ്തലപ്രവൃത്തി, വെളിപ്പാട് പുസ്തകം 19:10, 22:9 ഈ വാക്യം വായിക്കുമ്പോൾ, ഇത് കാണിച്ചു തന്ന യോഹന്നാൻ എന്ന ഞാൻ കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ വീണപ്പോൾ ദൂതൻ പറഞ്ഞ വാചകം, എന്നെ നമസ്കരിക്കല്ലേ, ദൈവത്തെ നമസ്കരിക്കുക. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമസ്കരിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ, യേശു ക്രിസ്തു ആ ആരാധന സ്വീകരിച്ചു. കാരണമെന്തേ? അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. കാരണമെന്തേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട്. നമസ്കരിച്ചു എന്ന പദം 60 പ്രാവശ്യം പുതിയ നിയമത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ കാണുന്നു. എല്ലാ ഭാഗങ്ങളും എടുക്കാൻ തക്കൊണ്ണം അതിനുള്ള സമയം അനുവദിക്കുന്നില്ല. മത്തായി സുവിശേഷം 8:2 വാക്യം വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു പർവ്വത പ്രസംഗം കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ നമസ്കരിച്ചതായി കാണുവാൻ കഴിയുന്നു. അവനെ ആരാധന യേശു വിലക്കിയില്ല. കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. കാരണം യേശു ദൈവം. 9:9 മത്തായി 9:18 വായിക്കൂ, 14:33 വാക്യം വായിക്കൂ, 15:25 വാക്യം വായിക്കൂ, 28:9:17 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാർ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ സൊറോഫായ നിക്കാർത്തിയായ സ്ത്രീ യേശുവിനെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അതേ ഒരു ശതാധിപൻ വന്ന് യേശുക്രിസ്തുവിനെ നമസ്കരിച്ചതായി വായിക്കുന്നു. ഇതുപോലെ യേശുക്രിസ്തുവിനെ ആരാധിച്ച ഒരൊറ്റ കുഞ്ഞിനെ പോലും യേശുക്രിസ്തു വിലക്കിയില്ല. കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കാരണം യേശു ദൈവമാണ്. എല്ലാ സമയവും ആരൊക്കെ ആരാധിച്ചിട്ടുണ്ട്? ആരാധന എല്ലാം യേശു സ്വീകരിച്ചു. ദൂതനെ നമസ്കരിച്ച യോഹന്നാനെ ദൂതൻ വിലക്കി. യേശുവാകട്ടെ തന്നെ നമസ്കരിച്ച് ആരെയും വിലക്കിയില്ല. ദൈവം കൽപ്പിച്ചത് കേൾക്കുക, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. എബ്രായലേഖനം 1:6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും യേശു ആരാധന സ്വീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5:8 വാക്യം, 14 ഇവിടെ വായിക്കുമ്പോൾ, കുഞ്ഞാറേ നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ, നിൻ്റെ രക്തം കൊണ്ട് സകല ജാതികളെയും പല ഭാഷക്കാരെയും വിലക്കി വാങ്ങിയെന്ന് വായിക്കുന്നു. ഫിലിപ്പ്യാലേഖനം 2:10 വാക്യം വായിക്കുമ്പോൾ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും എന്ന് വായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ തോമസ് പറഞ്ഞ് കേൾക്കുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യോഹന്നാൻ്റെ സുവിശേഷം 20:28 വാക്യത്തിൽ, താനൊരു സൃഷ്ടിയായിരുന്നെങ്കിൽ തീർച്ചയായും തോമസിനെ ശാസിച്ചനെ. എന്നാൽ യേശു തോമസ് പറഞ്ഞ വാചകം സ്വീകരിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. യേശു ദൈവമായതുകൊണ്ടാണ് അതേ സ്വീകരിച്ചത്, അവനെ തിരുത്തിയില്ല. എൻ്റെ യേശു സൃഷ്ടിയല്ല, സൃഷ്ടിതാവാണ്. മരണവേളയിൽ സ്തേഫാനോസ് പറഞ്ഞതെന്താണ്? കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. അപ്പോസ്തലപ്രവൃത്തി 7:59-60 വാക്യങ്ങൾ വായിക്കുക, പ്രാർത്ഥന കേൾക്കുവാനും പാപം മോചിക്കുവാനും കഴിവുള്ളവനാണ് യേശു എന്ന് ആത്മ നിറവുള്ള സ്തേഫാനോസ് അറിഞ്ഞിരുന്നു. ആരാധന സർവശക്തനായ ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 13:2 വായിക്കുവീൻ, അവർ കർത്താവിനെ ആരാധിച്ചു എന്ന് കാണുന്നു. എന്താണ് ആരാധന? ആരാധനയിൽ എന്തെല്ലാം ഉണ്ട്? ആരാധനയിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം യേശുവിനും അർപ്പിക്കുന്നതായി വചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 7:12 വെളിപ്പാട് പുസ്തകം 5:12 വായിച്ച് നോക്കുമ്പോൾ, പിതാവായ ദൈവത്തിന് ഏതെല്ലാം ആരാധന കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പുത്രനായ ദൈവത്തിനും ആ അതേ പദങ്ങൾ വെച്ച് ആരാധിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഒന്ന് കുഞ്ഞാടിനെ കുറിച്ച് വായിക്കാം. കുഞ്ഞാട് ശക്തി, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം ഇവയ്ക്ക് യോഗ്യൻ. ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത് ശക്തി, സ്തുതി, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം, ഇതല്ലേ ആരാധന? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ആരാധന? യേശുവിനെ അനേകർ വീണ് കുമ്പിട്ട് ആരാധിച്ചു. സംഭവങ്ങൾ ഇനിയും ബൈബിളിൽ അനേകമുണ്ട്, പക്ഷേ ഞാനെടുത്ത് വായിക്കുന്നില്ല. എബ്രായലേഖനം 1:6 വാക്യം വായിക്കൂ, ഫിലിപ്പ്യാലേഖനം 2:11 വായിക്കൂ. സൃഷ്ടിയെ ആരാധിക്കുന്നത് പാപമാണ്, റോമാലേഖനം 1:25. പക്ഷേ എൻ്റെ യേശു സൃഷ്ടിയല്ല, എൻ്റെ യേശു സൃഷ്ടിതാവാണ്, എൻ്റെ യേശു ദൈവമാണ്. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നിനെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, പുറപ്പാട് 20:5. എന്നാൽ ക്രിസ്തുവിനെ നമസ്കരിക്കുവാൻ അതേ ദൈവം കൽപ്പിച്ചുമിരിക്കുന്നു, എബ്രായലേഖനം 1:6. ആകയാൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ നാം യേശു ക്രിസ്തുവിനെയും ആരാധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ യേശു ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിക്കുന്നവനാണ്. വിധിക്കുന്നവൻ ദൈവം. മരിച്ചവർക്കും ജീവനോടിരിക്കുന്നവർക്കും ന്യായം വിധിക്കുന്നതും യേശു ആകയാൽ യേശു ദൈവം തന്നെ. നമ്മൾ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നുവെന്ന് യോഹന്നാൻ 5:22 വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് എന്ന് 2 തിമോത്തിയോസ് 4:1 വായിക്കുന്നു. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അവൻ എന്ന സർവനാമം അല്ലെങ്കിൽ പ്രോനൗൺ ആരെ പറ്റിയാണെന്ന് 15 പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള ദൈവം. ആകെ ആ ജീവനുള്ള ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് കൊലോസ് ലേഖനം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം രണ്ടാമധ്യായം 14 മുതൽ 17 വരെ വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിനെ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. കൊലോസ്സ്യരേഖന 1:15-16 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ് ക്രിസ്തു. യേശു സർവത്തിനും മീതയുള്ള ദൈവമാണെന്ന് റോമാലേഖനം 9:5 വായിക്കുന്നു. ജഡപ്രകാരവും ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതയെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും അപ്രകാരം തന്നെ എന്നാകുന്നു അതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 1:1-4 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ യേശു വചനം ദൈവമായിരുന്നു, അവൻ അഥവാ യേശു ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും യേശു മുഖാന്തര ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവമുണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം യേശു നിത്യ പിതാവാണ്. യെശയ്യാപ്രവചനം 9:6 വാക്യം വായിക്കുക. കാരണം യേശു ഇല്ലാതിരുന്ന ഒരു കാലമില്ലായിരുന്നു, അവന് ജീവനുണ്ടായിരുന്നു. മനുഷ്യർക്കും മറ്റെല്ലാ ജാലങ്ങൾക്കും ജീവൻ കിട്ടിയതാണ്. പക്ഷേ യേശുവിൽ ആരും ജീവനോ ജന്മമോ കൊടുത്തില്ല, യേശു ജന്മം എടുത്തതാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സമനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം 2:6 വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിയിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. യേശു ദൈവത്തോട് സമത്വമുള്ളവനാണ്. എന്നാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നിത്യസ്നേഹത്തിനും അനുസരണത്തിനും അവൻ പുത്രത്വം സ്വീകരിച്ചു. ദാസരൂപം ആരും കൊടുത്തതല്ല, അവൻ സ്വന്മനസാൽ എടുത്തതാണ്. മനുഷ്യരുടെ പുത്രന്മാർ മനുഷ്യരാണല്ലോ, മനുഷ്യരുടെ പുത്രന്മാർ മനുഷ്യരാണ്. അതുപോലെ ദൈവപുത്രനും ദൈവമാണ്. പിതാവാം ദൈവം നമ്മുടെയും ദൈവമാണ്. നാമും ദൈവപുത്രന്മാരാണ്, ദൈവപുത്രന്മാരാണ് എന്നതിനാൽ നാം ദൈവമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം പിതാവേ എന്ന് വിളിക്കുന്നതും യേശു പിതാവേ എന്ന് വിളിക്കുന്നതും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയോടെ യേശു തരം തിരിച്ച് പറഞ്ഞു കൊടുത്തത്. യോഹന്നാൻ്റെ സുവിശേഷം 20:17 വാക്യം വായിക്കുക. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവിക പുത്രത്വം യേശുവിൻ്റെ ദൈവിക പുത്രത്വവും രണ്ടും രണ്ടാണ്. നാം സൃഷ്ടികളാണ്, യേശു സൃഷ്ടാവാണ്. നാം യേശുവിനെ സ്വീകരിച്ചതിനാൽ ദൈവപുത്രന്മാരായതാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:1 യേശു ദൈവമായിരുന്നപ്പോൾ തന്നെ മനുഷ്യരക്ഷയ്ക്കായി അനുസരണത്തിൽ പുത്രത്വം സ്വീകരിച്ചവനാണ്. പിതാവ് എന്നേക്കാൾ വലിയവനെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നിത്യമായ അവസ്ഥയെപ്പറ്റിയല്ല, മനുഷ്യത്വം സ്വീകരിച്ച അവസ്ഥയെപ്പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:18-25 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ആവണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ, ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കുന്നവൻ അവനെ അയച്ച പിതാവിനെയും പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ന്യായപ്രമാണം അറിയാവുന്ന യഹൂദന്മാർക്ക് യേശുവിൻ്റെ ദൈവിക സമത്വം പെട്ടെന്ന് മനസ്സിലായി. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ഏക ദൈവ വിശ്വാസികളായ യഹൂദന്മാർക്കുണ്ടായ പ്രതികരണം നോക്കുക. അങ്ങനെ അവൻ ദൈവം സ്വന്തം പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥമെന്ന്, ദൈവം സ്വന്തം പിതാവേ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സമൻ എന്നാണ് അർത്ഥമെന്നും യഹൂദന്മാർക്ക് മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 36 മുതൽ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കണ്ട. ചെയ്യുന്നുവെങ്കിലോ, എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവെന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടത് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് വായിക്കുന്നു. ഇവിടം പ്രത്യേകം ശ്രദ്ധിക്കൂ, യഹൂദന്മാർ മനസ്സിലാക്കിയ ആസ്തിത്വത്തെ, ആ സത്യത്തെ യേശു നിഷേധിച്ചുവോ? നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് എന്ന് യേശു തിരുത്തി പറഞ്ഞു. ഇല്ല, താൻ ദൈവത്തോട് സമത്വമുള്ളവനും ദൈവവുമായിരുന്നു. യഹൂദന്മാർ പിന്നെയും യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു. കാരണം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-33 ഈ വാക്യങ്ങൾ, ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ, പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ കല്ലെറിയുന്നത്. അപ്പോൾ യേശു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല എന്ന് അവൻ തിരുത്തി പറഞ്ഞില്ലല്ലോ. യേശു ദൈവമാകുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ കർത്താവിനെ കല്ലെറിയുന്നു. പെരുമ്പാവുകാരൻ മുഹമ്മദ് ഈസാ യേശുവിനെ കല്ലെറിയുന്നു. ഇവൻ ശരിയായി ബൈബിൾ വായിച്ചിട്ടില്ല. അങ്ങും ഇങ്ങും വായിച്ചിട്ട് ഇവൻ ആൾ കളിക്കാൻ അങ്ങനെയും ഇങ്ങനെയും ഭ്രാന്ത് പറയുകയാണ്. ദൈവമേ എന്ന് വിളിച്ചപ്പോൾ യേശു നിഷേധിച്ചില്ല. ജനം യേശുവിനെ ചില പേരുകളിൽ വിളിച്ചപ്പോൾ യേശു തിരുത്തി. ഉദാഹരണത്തിന് നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ, നിങ്ങൾ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്, നല്ലവൻ ഒരുവനേ ഉള്ളൂ എന്ന് പറഞ്ഞ് യേശു അതിനെ തിരുത്തി. കാരണം യേശു ദൈവമാണ്. യേശുവിനെ വേണം നല്ലവനെന്ന് വിളിക്കാൻ, അതേ ദൈവത്തെ വേണം നല്ലവനെന്ന് വിളിക്കാൻ. യേശുവിനെ വെറുമൊരു ഗുരുവായിട്ട് അവർ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ യേശു അതിനെ തിരുത്തി. നിങ്ങൾ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നല്ലവനെന്ന് വിളിക്കുന്നത്. യേശു അവരെ തിരുത്തുകയാണ്, നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. എന്നാൽ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ യേശു നിഷേധിച്ചില്ല. കാരണം യേശു ദൈവമാണ്. യേശുവിൻ്റെ ശിഷ്യനായ തോമസ് യേശുവിനെ ഉയർപ്പിനെ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് ശഠിച്ച തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ യേശു പ്രത്യക്ഷനായി. തോമസ് യേശുവിനെ നേരിട്ട് കണ്ടു. യേശു അവനോട് സംസാരിച്ചു, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വസിക്കാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ആദ്യം അവിശ്വസിച്ച തോമസിന് വിശ്വാസത്തിനും ധൈര്യത്തിനും വേണ്ടി യേശു തന്നെ തന്നെ കാണിച്ചുകൊണ്ട് അവനോട് നേരിട്ട് സംസാരിച്ചു. ഇത്രയുമായപ്പോൾ പിന്നെ അവൻ പിടിച്ചു നിൽക്കാനായില്ല. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുക. യേശു അവനെ തിരുത്തിയില്ല. കാരണം യേശു ദൈവം ആകുന്നു. യേശുവിൻ്റെ ദർശനവും ശബ്ദവും കിട്ടിയതിനാൽ ഭയവും അവിശ്വാസവും മാറിയതിന് ശേഷം തോമസ് പറഞ്ഞ വാചകമാണിത്. തോമസിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. തോമസ് യേശുവിനെ നോക്കി പറഞ്ഞ വാചകമാണിത്. യഹൂദനായിരിക്കുന്ന തോമസ് കറ തീർന്ന ഏക ദൈവ വിശ്വാസിയായിരുന്നു. യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് ഏറ്റു ചൊല്ലിയവനുമായിരുന്നു തോമസ്. അങ്ങനെയുള്ള തോമസും യേശുവിനെ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ എന്ന് വിളിക്കാൻ കാരണം യേശു പൂർണ്ണ ദൈവമാണെന്ന് നിശ്ചയം കിട്ടിയതുകൊണ്ടാണ്. ദൈവം എന്ന പേര് രണ്ടു പേർക്കും കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുക. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകൊണ്ട് ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് യേശുവിനെയാണെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 110:1 യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്ത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ ഭാഗം പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞതാണ്. ഈ ഭാഗം മത്തായി 22:41 മുതൽ 46 വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് പുതിയം പഠിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്ന് വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരിക്കുന്നു, ദൈവമായിരുന്നു. യോഹന്നാൻ 1:1-2 യേശു പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചത് ശരിയാണോ? അതുകൊണ്ട് യേശു കുട്ടി ദൈവമാണെന്ന് വരുന്നില്ല, പിതാവ് പുത്രനെയും ദൈവമേ എന്ന് വിളിച്ചല്ലോ. എബ്രായലേഖനം 1:8-10 വരെ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നുവന്നേക്കുള്ളത്, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. പിതാവ് യേശുവിനെ ദൈവമായി അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അംഗീകരിച്ചുകൂടാ? മോശയെയോ അഹരോനെയോ ഒന്നും ദൈവമേ എന്ന് പിതാവ് വിളിച്ചിട്ടില്ല. പിശാചിനെ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടതയുടെ അധികാരി എന്ന അർത്ഥത്തിലാണ്. യോഹന്നാൻ 5:19 ഇസ്രായേലിൻ്റെ വിടുതലിന് ഒരു ഉപകരണമായി അഹരോനെയും ദൈവം ഉപയോഗിച്ചു. എന്നാൽ അഹരോൻ്റെ മേൽ മോശയ്ക്ക് അധികാരമുണ്ടായിരുന്നു. മോശ പറയുന്നത് പോലെ അഹരോൻ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് നീ അവന് ദൈവമായിരിക്കുമെന്ന് യഹോവ മോശയോട് പറഞ്ഞത്. 2 കൊരിന്ത്യർ 4:4 പുറപ്പാട് 4:16 പക്ഷേ മോശയെ ദൈവമായി അക്കാലത്തോ പിന്നീടോ ആരും കണക്കാക്കിയിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം അങ്ങനെ അല്ലെന്ന് സുബോധമുള്ളവർക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. യേശുവിനെ സർവശക്തനായ ദൈവം, സത്യദൈവം, മഹാദൈവം എന്നൊക്കെ വിളിച്ചിരിക്കുന്നു. ഞാനീ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. 1 യോഹന്നാൻ 5:20 1 യോഹന്നാൻ 5:20 അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. റോമാലേഖനം 9:5 അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. വെളിപ്പാട് 1:8 ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെളിപ്പാട് 4:8 ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. വെളിപ്പാട് 19:6 ഹല്ലേലൂയാ, സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. തീത്തോസ് 2:9-12, 3:4-7 ഈ വാക്യങ്ങൾ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് എന്ന് വായിക്കുന്നു. കൊലോസ്യലേഖനം 2:9 അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യെശയ്യാ 9:6 ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, സമാധാന പ്രഭു, വീർണാം ദൈവം എന്ന് പേർ വിളിക്കപ്പെടും. ദൈവം എന്ന സംബോധനകൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:33-34 ഈ വാക്യങ്ങൾ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ട കാര്യമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹപ്രമാണിയോട് ദൈവദാസന്മാർ പറഞ്ഞു. ദൈവദാസന്മാർ പറഞ്ഞ ഉത്തരം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിന്നെ വായിക്കുന്ന, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, ദൈവത്തിൻ്റെ വചനം അവർ കേട്ടു, ദൈവത്തിൻ്റെ വചനം അവരെല്ലാവരോടും പ്രസംഗിച്ചു. അടുത്ത വാചകങ്ങളെന്നറിയാമോ, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടൊരുക്കമാണെന്ന് വെച്ചു. കാരാഗ്രഹപ്രമാണിയും കുടുംബവും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അതിൻ്റെ 16:34 വാക്യം ധരിക്കുകയാണ്, അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടൊരുക്കമാണെന്ന് വെച്ചു, കാരണം യേശു ദൈവമാണ്. യോഹന്നാൻ 1:3 കൊലോസ്യർ 1:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സകലവും സൃഷ്ടിച്ചത് യേശുവാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. എബ്രായർ 3:4 ഏത് ഭാവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവൻ തന്നെ എന്ന് വായിക്കുന്നു. യേശുവിൻ്റെ അനേക പേരുകളിൽ ഒന്നാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. മത്തായി 1:22 യേശു ഭൂമി ജനിച്ചപ്പോൾ ദൈവം നമ്മോട് കൂടിയായി. യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, യഹോവ പറഞ്ഞ വാചകം. എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല, ഞാൻ തന്നെ യഹോവ. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. യെശയ്യാ 43:10-11 വാക്യങ്ങളും പുറപ്പാട് 20:3 യേശുവിനെയും ദൈവമെന്ന് പറയുമ്പോൾ രണ്ട് ദൈവമുണ്ടോ? രണ്ട് മഹാദൈവമുണ്ടോ? സർവശക്തനായ ദൈവം രണ്ടുണ്ടോ? യഹോവയും യേശുവും രണ്ടാണെങ്കിൽ രണ്ട് സത്യദൈവം ഉണ്ടെന്ന് വരുമല്ലോ. ഇല്ല, യഹോവ തന്നെ യേശു, യേശു തന്നെ ദൈവം, ദൈവം നമ്മോടുകൂടെ ആയിത്തീർന്നവനാണ് യേശു. നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് യഹൂദന്മാർ പറഞ്ഞതിനെ ക്രിസ്തു അംഗീകരിച്ചു, എതിർത്തില്ല. യോഹന്നാൻ 10:33 പരിശുദ്ധൻ എന്ന നാമം ദൈവത്തിനല്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. ക്രിസ്തു പരിശുദ്ധൻ എന്ന നാമം അംഗീകരിച്ചു. മർക്കോസ് 1:21 നാം ഒന്നായിരിക്കുന്നു എന്ന് യേശു ദൈവത്തോട് പറഞ്ഞു. യോഹന്നാൻ 17:23 യേശുവിൻ്റെ ദൈവത്വം ഇവിടെ കാണുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവ സാരാംശത്തിലിരിക്കെ. ഫിലിപ്പിയർ 2:6 ദൈവം ത്രിയേകൻ ആയതുകൊണ്ടാണ് താൻ ദൈവ സാരാംശത്തിൽ ഇരുന്നു എന്ന് പറയുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14:9 കാരണം യേശു ദൈവമാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 10:30 എന്തുകൊണ്ട്? യേശു ദൈവമായതുകൊണ്ട്. കർത്താവ് ഭൂമിയിൽ പിറന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവലായി. എങ്ങനെ? യേശു ദൈവമായതുകൊണ്ട്. യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ എന്ന് വിളിച്ചു പറയുവാനാണ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്. യെശയ്യാ 40:3 ഇവിടെ യഹോവ എന്നും ദൈവമെന്നും വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. തൻ്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്നുള്ളത് ഏകജാതനായ ദൈവമെന്നാണ് ചില തർജ്ജമകളിൽ കാണുന്നത്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. ഏകജാതനായ പുത്രൻ എന്നുള്ളത് ഏകജാതനായ ദൈവമെന്നാണ് ചില തർജ്ജമകൾ. 1 തിമോത്തിയോസ് 2:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത്. ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. ദൈവം അതെ, അതാണ് ശരിയായ തർജ്ജമ. അപ്പോസ്തലപ്രവൃത്തി 20:28 താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്ന് വായിക്കുന്നു. സ്വന്തം രക്തം കൊടുത്ത ദൈവം യേശു ക്രിസ്തു ആകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് തോമസ് പറഞ്ഞത് യേശു അംഗീകരിച്ചു. യോഹന്നാൻ 20:27-29 വെളിപ്പാട് 4 സിംഹാസനത്തിൽ ദൈവമഹത്വം യോഹന്നാൻ കണ്ടു. പരിശുദ്ധൻ എന്നുള്ള സ്തുതിയും കേട്ടു. 5 അധ്യായത്തിൽ അതേ സിംഹാസനത്തെ അറുക്കപ്പെട്ട കുഞ്ഞാടായി കണ്ടു. അവനെ സ്വർലോകനും അധോലോകനും ഭൂലോകനും ആരാധിക്കുന്നതായും കണ്ടു. സ്വർഗത്തിൽ ഈ ആരാധന വാങ്ങിയ കുഞ്ഞാട് ദൈവമായ ക്രിസ്തു തന്നെ. ദൈവവും കുഞ്ഞാടും ഒരേ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി വെളിപ്പാട് 22:1 പറയുന്നു. ആ ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് ദൈവമാകുന്നു. യേശു ക്രിസ്തു ദൈവമാകൊണ്ടത്രേ മുഴുവോകത്തിൻ്റെയും പാപം ചുമക്കുവാനും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനും കഴിഞ്ഞത്. നിത്യനായ ഏക സത്യ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തിത്വങ്ങളെ ഏക ദൈവമാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തിത്വങ്ങളുള്ള ഏക ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ദൈവം മാത്രം, 3 വ്യക്തിത്വങ്ങൾ, ഏക ദൈവമേ ഉള്ളൂ എന്നും ആ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ടെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന സ്വഭാവവിശേഷങ്ങളും പ്രത്യേകതകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 വ്യക്തിത്വങ്ങൾക്കും യോജിക്കുന്നതാണ്. ദൈവം ഏകനാണ്. ആവർത്തനം 4:39 ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. യെശയ്യാ 44:6 ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നെഹെമ്യാ 9:6 നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയിലുള്ള അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി, നീ അവയൊക്കെയും രക്ഷിക്കുന്നു, ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. 1 ദിനവൃത്താന്തം 17:20 ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീയല്ലാതെ ഒരു ദൈവമില്ല. 83:18 അങ്ങനെ അവർ യഹോവേ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും ഇതേ അത്യുന്നതനെന്നറിയും. ദൈവം ഏകനാണെന്ന് വ്യക്തം. എന്നാൽ ഏകനായ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങൾ ഉണ്ട്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തുനിന്ന് ഒരു ശബ്ദമുണ്ടായി. 3:16-17 ഇവിടെ ത്രിത്വം വ്യക്തമായി ദർശിക്കുവാൻ കഴിയും. 28:19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് വായിക്കുന്നു. മനുഷ്യ സൃഷ്ടി നടത്തിയതും പരിശുദ്ധ തൃത്വമാണ്. മനുഷ്യൻ ദൈവസാദൃശ്യത്തിനും ദൈവസ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്താണ് ദൈവസ്വരൂപം? ദൈവ ഒരുവനെ ഉള്ളുവെങ്കിലും ആ ഒരുവൻ 3 ആളത്തങ്ങളുള്ളതാണ്. ദൈവസൃഷ്ടിയിൽ തൃത്വം ആദ്യോടന്തം വെളിപ്പെടുന്നു. യെശയ്യാ 6 അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവയുടെ തേജസ് കൊണ്ട് സർവഭൂമിയും നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ തേജസ്സാണ് യെശയ്യാവ് കണ്ടത്. എന്നാൽ ആ യഹോവ യേശുവായിരുന്നുവെന്ന് യോഹന്നാൻ 12:39 മുതൽ 43 വരെ വ്യക്തമാക്കുന്നു. പക്ഷേ യെശയ്യാ 6 സംസാരിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 28:26-27 ഉണ്ട് താൻ. അങ്ങനെയെങ്കിൽ യെശയ്യാ 6 യഹോവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ട് അത്ര സാറാപ്പുകൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർത്തുകൊണ്ടിരുന്നത്. മനുഷ്യ സൃഷ്ടി നടത്തിയതും പരിശുദ്ധ തൃത്വമാണ്. ഭൂമിക്ക് അടിസ്ഥാനമിട്ട കർത്താവ് പുത്രനാണെന്ന് എബ്രായ ലേഖനം 1:10-14 വരെയുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് ഇയോ 33:4 യഹോവയായ ദൈവം എന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ ആളത്വങ്ങളടങ്ങിയ ത്രിയേക ദൈവമാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ നിന്നും മനുഷ്യൻ എന്നത് നാം എന്നതിൻ്റെ സാദൃശ്യത്തിലായിരിക്കണമെന്ന് വ്യക്തം. 3 ആളത്വങ്ങളുണ്ടെങ്കിലും ഒരു ദൈവമേ ഉള്ളൂ. അതുപോലെ മനുഷ്യനിൽ ദേഹം ദേഹി ആത്മാവ് എന്നീ ഘടകങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യനേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 2:7 വായിക്കുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനിലെ തൃത്വം എങ്ങനെയുണ്ടായി എന്ന് ഈ ഭാഗത്തുണ്ട്. ശരീരം നിലത്തെ പൊടിയിൽ നിന്നുണ്ടാക്കി, ആത്മാവിനെ ദൈവം മൂക്കിലൂതി, ശരീരവും ആത്മാവുമായി ചേർന്നപ്പോൾ ദേഹിയായി തീർന്നു എന്ന് നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ്റെ കൊണ്ടും കഴിയും. മനുഷ്യനിൽ ദേഹി എന്നൊരു ഘടകം കൂടിയുണ്ടെന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയല്ലോ. ദേഹി എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സോൾ, SOUL. യഹോവയായ ദൈവം മനുഷ്യ ശരീരത്തെ നിലത്തെ പൊടിയിൽ നിന്ന് ഒഴിവാക്കി. മനുഷ്യൻ മരിക്കുമ്പോൾ വീണ്ടും പൊടിയിലേക്ക് മടങ്ങുന്നു. 3:19 സഭാപ്രസംഗി 12:7 നമ്മൾ വായിച്ചു നോക്കുക. ഭാഗ്യലോകത്തു നിന്നുള്ള വിവരങ്ങൾ ദേഹം സ്വീകരിക്കുന്നത് കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്കെ എന്നീ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതുപോലെ ഭാഗ്യലോകവുമായി ശരീരം പ്രതികരിക്കുന്നത് കൈകൾ, കാലുകൾ, ശബ്ദം എന്നിവയിലൂടെയാണ്. ആത്മാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. ആത്മാവ് വിട്ടു പിരിയുമ്പോൾ ശരീരം നിർജ്ജീവമായി പോകുന്നു. യാക്കോബ് 2:26 വാക്യം, ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ദേഹി അഥവാ സോൾ. ആത്മാവും ദേഹിയും ഒന്നാണെന്നത്രേ മിക്കവരുടെയും ധാരണ. എന്നാൽ അത് ശരിയല്ല. ഇവ രണ്ടും ഒന്നല്ല എന്നതിന് ഞാൻ ചില സൂചനകൾ തരാം. 1 തെസ്സലോനിക്കർ 5:23, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എബ്രായർ 4:12, ആത്മാവും പ്രാണനും, പ്രാണെന്ന് പറഞ്ഞ ദേഹി, ഒന്നല്ലെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്ന മറ്റൊരു വാക്യം കൂടെ എബ്രായർ ലേഖനം 4:12 വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നു. പ്രാണനും ആത്മാവും ഒന്നല്ലെന്ന് അഥവാ ദേഹിയും ആത്മാവും ഒന്നല്ലെന്ന് സംശയമില്ലാതെ പറയാമല്ലോ. മനുഷ്യന് ദേഹവും ആത്മാവും മാത്രമല്ല, ദേഹി എന്നൊരു ഘടകം കൂടി ഉണ്ടെന്ന് തെളിയിക്കുവാൻ നിരവധി വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. പ്രാണൻ അഥവാ ദേഹിയിൽ 3 മണ്ഡലങ്ങളാണുള്ളത്: 1 വികാരം, 2 ബുദ്ധിശക്തി, 3 ഇച്ഛാശക്തി. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ്റെ ജഡം നിർമ്മിച്ചിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ആദം മാത്രമേ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ടുള്ളൂ എന്ന് മറക്കരുത്. മറ്റു മനുഷ്യരുടെ മൂക്കിൽ ദൈവം ജീവൻ ശ്വാസം ഊതുകയല്ല, ആത്മാവിനെ ഉള്ളിൽ സൃഷ്ടിക്കുകയത്രേ ചെയ്യുന്നത്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. സെക്കരിയാ 12:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നു എന്ന്. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവവുമായി ബന്ധപ്പെടുവാൻ മനുഷ്യരിലെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദേഹം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ലോകവുമായി ബന്ധപ്പെടുന്നതിന് തികച്ചും അശക്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ, ശബ്ദം എന്നിവയിലൂടെയും നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാനാവില്ല. ചുരുക്കത്തിൽ, ശരീരത്തിന് ഈ ഭൗതിക ലോകവുമായി മാത്രമേ ബന്ധപ്പെടാനാവൂ. ദേഹിക്ക് അതിൻ്റെ 3 മണ്ഡലങ്ങളായ ബുദ്ധി, വികാരം, ഇച്ഛ എന്നിവയിലൂടെ ദൈവാത്മാവുമായി ബന്ധം പുലർത്തുവാൻ കഴിയയില്ല. ദൈവാത്മാവുമായി ബുദ്ധി കൊണ്ട് ബന്ധം സ്ഥാപിക്കാനാവുമോ? കുറേ വികാരപ്രകടനം കൊണ്ട് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നെങ്ങനെ? നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്. അദൃശ്യ ലോകവുമായി ബന്ധപ്പെടാമെന്ന ധാരണ ശരിയല്ല. എങ്കിലും ഇച്ഛയ്ക്ക് അഥവാ വിൽ ആത്മീയരംഗത്ത് സുപ്രധാനമായ സ്ഥാനമുണ്ട് താൻ. നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടിവിളിക്കുന്ന യേശുവിനെ ഹൃദയം തുറന്നു കൊടുക്കുന്നത് ഇച്ഛയാണ്. വെളിപ്പാട് 3:20. ജീവജലം കുടിക്കുവാൻ ഇച്ഛ കൂടാതെ കഴിയുന്നല്ല. വെളിപ്പാട് 22:17. നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവോളൂ, ദൈവം നമ്മിൽ പ്രവർത്തിക്കുകയില്ല. പക്ഷേ ദൈവവുമായി ബന്ധപ്പെടുവാൻ വഴി തുറക്കുന്നത് ഇച്ഛയാണെങ്കിലും ബന്ധപ്പെടുന്നത് ആത്മാവാണ്. ജീവനുള്ള ദൈവത്തിനായി ആത്മാവ് ദാഹിക്കുന്നു. സങ്കീർത്തനം 42 നമ്മൾ വായിക്കുന്നു, ദേഹി ഇച്ഛയിലൂടെ അതിനുള്ള ചാനൽ ഒരുക്കുന്നു. മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവിന് കീഴടങ്ങിയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവിന് കീഴടങ്ങിയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ പ്രാപിച്ച് ദേഹിക്ക് കൈമാറുകയായിരുന്നു ആത്മാവിൻ്റെ പ്രവർത്തനം. ദേഹി ഇങ്ങനെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ശരീരം ഉപയോഗിക്കുന്നു. മനുഷ്യൻ പാപിയാകുന്നതിന് മുൻപുള്ള അവസ്ഥ ഇങ്ങനെയായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ കേവലം യന്ത്രപാവകളായല്ല സൃഷ്ടിച്ചത്. അവൻ്റെ ദൈവിക ആലോചനയ്ക്കായി ദൈവാത്മാവുമായി ബന്ധപ്പെട്ടേ മതിയാവൂ എന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മനുഷ്യൻ സ്വന്തം ഇച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു. അതോടെ മനുഷ്യനിലെ ആത്മാവ് ആത്മീയമായി മരിച്ചു. ദേഹം സർവാധിപതിയായി, ദേഹി സർവാധിപതിയായി. രക്ഷിക്കപ്പെടാത്ത എല്ലാവരിലും ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. ആധിപത്യം പുലർത്തുന്നത് ദേഹിയുമാണ്. അതുകൊണ്ട് അത്ര വികാരം, ബുദ്ധി, ഇച്ഛ എന്നിവയനുസരിച്ച് ലോകമനുഷ്യൻ ജീവിക്കുന്നത്. വീണ്ടും ജനത്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കുവാനും ഈ സത്യം ഗ്രഹിച്ചേ മതിയാവും. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീർന്നു. പഴയത് കഴിഞ്ഞുപോയി. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ രക്തം കഴുകി വെളിപ്പാക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് പുതുജീവൻ പ്രാപിക്കുന്നു. ദൈവവുമായി നമുക്ക് നഷ്ടമായ ബന്ധം തിരികെ ലഭിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആരംഭിക്കും. രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ മനുഷ്യാത്മാവാണ് കർത്തൃത്വം നടത്തുന്നത്. ദേഹി ആത്മാവിന് കീഴടങ്ങിയിരിക്കുന്നു. ദേഹത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അകത്തെ മനുഷ്യൻ, ഹൃദയത്തിൻ്റെ അക്ഷയപോഷണമെന്ന ഗൂഢമനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുകയും നാം അതീമധികം ആത്മീയത്തിൽ വളരുകയും ചെയ്യും. മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി നിരന്തരം ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മെ നയിക്കുന്നതിനാൽ പാപത്തു നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തിയും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. രക്ഷിക്കപ്പെടാത്ത വ്യക്തിയിൽ മനുഷ്യാത്മാവ് പ്രവർത്തനരഹിതമായി മരിച്ചു കിടക്കുന്നു. ദേഹി അതിൻ്റെ വികാരം, ബുദ്ധി, ഇച്ഛ എന്നിവയിലൂടെ ദേഹത്തെ നിയന്ത്രിക്കുന്നു. ദേഹം പ്രാണൻ്റെ ഹിതപ്രകാരം പഞ്ചേന്ദ്രിയങ്ങൾ, കൈകാലുകൾ, ശബ്ദം എന്നിവ ഉപയോഗിക്കുന്നു. ദേഹിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സാത്താൻ മനുഷ്യനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. അങ്ങനെ അവൻ നിത്യനാശത്തിലെത്തുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ആത്മാവ് പുതുജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. ദേഹി ഇച്ഛയിലൂടെ ദൈവാത്മാവിന് കീഴ്പ്പെടുന്നതോടെ മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി ബന്ധം സ്ഥാപിക്കുന്നു. ദേഹി ദൈവാത്മാവിൽ നിന്നും മനുഷ്യാത്മാവിന് ലഭിച്ച നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കാൻ ദേഹം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. അങ്ങനെ ദൈവമക്കൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാതിരിക്കുന്നു. മനുഷ്യൻ ഒരു തൃത്വമാണെന്ന സത്യം ഇങ്ങനെ വ്യക്തമാകുന്നു. നമ്മുടെ യേശുവിനോട് അവിടുന്ന് ആരാകുന്നു എന്ന് ചോദിക്കൂ. ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞ സ്വയം അവകാശ പ്രഖ്യാപനങ്ങൾ യാതൊരു വ്യാഖ്യാനം ചേർക്കാതെ അതുപോലെ നമുക്ക് വായിക്കാം. യോഹന്നാൻ 6:51, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിലാകാതെ ജീവൻ്റെ വെളിച്ചത്തിൽ വെളിച്ചമുള്ളവനാകും. 3, ഞാൻ വാതിലാകുന്നു, യോഹന്നാൻ 10:9, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 11:25, ഞാൻ തന്നെ പുനരുത്തുവാനും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 15:5, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട് എന്ന് യേശു അവകാശപ്പെട്ടു. BC 2000 ജീവിച്ചിരുന്ന അബ്രഹാമിനെ ആധാരപ്പെടുത്തി യഹൂദന്മാർ ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തി ചോദിച്ചു, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ക്രിസ്തു നൽകിയ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. യോഹന്നാൻ 8:53, 58, പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യം. കന്യകയിലൂടെ രക്ഷകൻ ജഡാവതാരം സ്വീകരിക്കുമെന്ന പ്രവചന നിവർത്തിക്കും. മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യ സാദൃശ്യത്തിലാകേണ്ടിയിരുന്നതിനാലും യേശു മറിയയിലൂടെ ഈ ലോകത്തിലേക്ക് വന്നു. മറിയ യേശുവിന് ജന്മം കൊടുത്തതല്ല, അവിടുന്ന് ജന്മം എടുത്തതാണ്. യെശയ്യാ 7:14, എബ്രായ 2:14, ഫിലിപ്പ 2:6-8 മറിയ ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് തികഞ്ഞ സ്വയ ആസ്തിക്യം ഉണ്ടായിരുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ പൂർവ്വ ആസ്തിത്വത്തെപ്പറ്റി ദൈവാത്മാ നിവേശിതനായ വേദ രചയിതാക്കൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. മീഖാ 5:2, കൊലോസ്യർ 1:17, അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായും തന്നെ. അവൻ സർവത്തിനും മീതേ, സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശു ഏവരിലും വലിയവനാണ് എന്നാണ് പുതിയ നിയമം തെളിയിക്കുന്നത്. അബ്രഹാമിനേക്കാൾ, യാക്കോബിനേക്കാൾ, യോനയേക്കാൾ, ശലോമനേക്കാൾ, മോശയേക്കാൾ, മഹാപുരോഹിതന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ യേശു വലിയവനാണ്. മത്തായി 12:6-42, യോഹന്നാൻ 4:12, യോഹന്നാൻ 8:58, എബ്രായലേഖനം 1:5-2:4, എബ്രായർ 3:1-6. നമ്മുടെ കർത്താവായ യേശു പാപമില്ലാത്ത പരിശുദ്ധനാണ്. ക്രിസ്തുവിൻ്റെ അതുല്യതയെ പ്രഖ്യാപിക്കുന്ന മറ്റൊരു കാര്യമാണ് പാപമില്ലായ്മ. നിങ്ങളിൽ ആർ എന്നെ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് ജനത്തോട് ചോദിച്ച ക്രിസ്തുവിൽ യാതൊരു തെറ്റും കണ്ടുപിടിക്കാൻ ന്യായാധിപന്മാർക്ക് പോലും കഴിഞ്ഞില്ല. യോഹന്നാൻ 8:46, മത്തായി 27:4. പത്രോസും പൗലോസും യോഹന്നാനും യേശുവിൻ്റെ പാപമില്ലായ്മയെക്കുറിച്ച് എഴുതി. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. 2 പത്രോസ് 2:22, പാപം അറിയാത്തവൻ. 2 കൊരിന്ത്യർ 5:21, അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 3:6, പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ എന്നൊക്കെയാണ് എബ്രായലേഖനത്തിൽ പറയുന്നത്. എബ്രായർ 7:26, എൻ്റെ പ്രിയൻ വന്മയും ചൂപ്പുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഉത്തമഗീതം 5:10. സകലത്തിൻ്റെയും ആക്കും കാരണബോധനും നമ്മുടെ യേശുവാണ്. യേശു സർവജ്ഞാനിയാണ്. പത്രോസ് ഗലീലാ കടലിൽ ചൂണ്ടിടുമ്പോൾ അതിലൊരു മീൻ കുരുങ്ങുമെന്നും ആ മീനിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മപ്പണം ഇരിപ്പുണ്ടെന്നും ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞു. ഞാനിത് മുമ്പേ പറഞ്ഞതാണ്. ഗലീലാ കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മീനിൻ്റെ വായിൽ കിടക്കുന്ന എന്തെന്ന് ക്രിസ്തുവിനറിയാം. ക്രിസ്തു ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഉയരത്തിൽ നിന്നിറങ്ങി വന്നാണ്. ദൈവമാണ്, രക്ഷകനാണ്, നിസ്തുലനാണ്, നിർമ്മലനാണ്. യേശുവിൻ്റെ അതുല്യങ്ങളായ പ്രവൃത്തികളും പ്രസ്താവനകളും ഭൂമിയിലെ ആരിൽ നിന്നെങ്കിലും പഠിച്ചതല്ല. അവൻ്റെ പ്രവൃത്തികളും ആരുടേതും കണ്ടുപിടിച്ചതല്ല. കേവലനായ മനുഷ്യൻ അവനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന് വെളിച്ചം പകർന്നു കൊടുക്കുക. സൂര്യനുണ്ടല്ലോ, സൂര്യന് നമ്മൾ അങ്ങോട്ട് വെളിച്ചം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ ആരും പഠിപ്പിച്ചതല്ല. യേശു ജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ്. യേശു നമ്മെ പഠിപ്പിക്കുന്നു. അവനിൽ നിന്ന് നാം പഠിച്ചാൽ മതി. അവൻ സർവത്തിൻ്റെയും സൃഷ്ടിതാവും ഉടയവനും സർവജ്ഞാനിയും സർവശക്തനുമാണ്. ഈ നിർമ്മല സത്യങ്ങൾ മനസ്സിലാക്കിയ കോടാനുകോടികൾ സകലത്തിനും ലാക്കും കാരണബോധമായ ക്രിസ്തുവിൽ ആകൃഷ്ടരായിത്തീർന്നു. അവർ അവനെ ഭക്തിയോടെ ആരാധിച്ചു പോരുന്നു. എബ്രായർ 2:10, പ്രവചനങ്ങൾ കൃത്യമായി നിറവേറി ചരിത്രത്തിൽ നടുനായകത്വം വഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ക്രിസ്തു എന്നും ജനഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ നിസ്തുലതകളിൽ ഒന്ന്, ജനിക്കുന്നതിനും അനേക വർഷം മുമ്പേ അവൻ്റെ ജീവചരിത്രം പ്രവചനങ്ങളിൽ കൂടെ എഴുതി വച്ചിരുന്നു. പ്രവാചകന്മാർ മുൻകൂട്ടി സാക്ഷീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ മിക്കതും 100 വർഷങ്ങൾക്ക് മുൻപേ എഴുതി വച്ചിരിക്കുന്നു. BC 731-681 കാലത്ത് ജീവിച്ചിരുന്ന യെശയ്യാവ് ക്രിസ്തുവിൻ്റെ ജനനവിധം പ്രവചിച്ചിരിക്കുന്നു. കന്യാഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതിൻ്റെ കൃത്യമായ നിവൃത്തിയാണ് മത്തായി 1:18-22 വാക്യങ്ങൾ. യെശയ്യാ 7:14 കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുമെന്നുള്ള വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് 700+ വർഷം മുമ്പ് മീഖാ പ്രവാചകൻ എഴുതി വെച്ച ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. മീഖാ 5:2, പക്ഷേ മറിയയുടെ വീട് ബേത്ലഹേമിൽ ആയിരുന്നില്ല, 75 മൈൽ ദൂരെയുള്ള നസറേത്തിലായിരുന്നു. മറിയയുടെ പ്രസവം അടുത്തപ്പോൾ പെട്ടെന്ന് ഔഗസ്തോസ് കൈസർ പേർ വഴി ചാർത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു. മറിയയുടെ പ്രസവം ബേത്ലഹേമിൽ വെച്ച് നടത്തുവാൻ വേണ്ടി ഔഗസ്തോസ് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമല്ല ഇത്. പക്ഷേ അത് ദൈവിക കാര്യപരിപാടിയിൽ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നതാണ്. അങ്ങനെ യോസഫ് മറിയയും ബേത്ലഹേമിലേക്ക് പോയി. അവിടെ വെച്ച് പ്രസവം നടന്നുകൊണ്ട് പ്രവചനം കൃത്യമായി നിറവേറി. മനുഷ്യനെ യാദൃച്ഛികം, ദൈവത്തിൻ്റെ മുൻനിർണയം, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. 118 സങ്കീർത്തനം 23 വാക്യം, ഉലകമുണ്ടായതു മുതൽ ആരുടെയും ജീവചരിത്രം ജനിക്കുന്നതിന് മുൻപേ എഴുതി വച്ചിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ ജനനം തുടങ്ങി ശുശ്രൂഷകളെല്ലാം തന്നെ പ്രവചന ശ്രേഷ്ഠരാൽ നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. അബ്രഹാം ജനിക്കുന്ന മുമ്പേ ഞാനുണ്ട് എന്ന് യേശു പറയുമ്പോൾ യേശുവിൻ്റെ നിത്യ പൂർവാസ്തിക്യം യേശു എന്നെ നേരിട്ട് ഉറപ്പിക്കുകയാണ്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് ബേത്ലഹേമിൽ കനിൽ നിന്ന് ജാതനാകുന്നതിന് മുൻപ് നിത്യതയിലെ ആ കാര്യം ഉണ്ടായിരുന്നു. യെശയ്യാ 9:6 ക്രിസ്തുവിനെ വീരനാം ദൈവം എന്ന് വിളിക്കുമ്പോൾ തന്നെ നിത്യപിതാവ് എന്നുകൂടെ സംബോധന ചെയ്തിരിക്കുന്നു. നിത്യപിതാവ് എന്നതിനേക്കാൾ നിത്യയുടെ പിതാവ് എന്നാണ് ശരിയായ തർജ്ജമ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ എന്ന പദം ഒരു ആരംഭത്തെ കുറിക്കുന്നതല്ല, മനുഷ്യൻ്റെ ചിന്തയിലുള്ളതും അവന് പോകുവാൻ സാധ്യമല്ലാത്തതുമായ അനാദിയായ സമയത്തെയാണ് കുറിക്കുന്നത്. ആയിരുന്നു എന്ന പദം തുടർച്ചയായുള്ള ഒരു നിത്യതയെ കുറിക്കുന്നതാണ്. വചനത്തിന് ഒരു ആരംഭവുമില്ല, എന്നാൽ സകല കാര്യങ്ങളുടെയും ആരംഭത്തിൽ തന്നെ താൻ ഉണ്ടായിരുന്നു. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് പ്രസ്താവിക്കുമ്പോൾ അബ്രഹാമിന് മുൻപുള്ള ആസ്തിക്ക് മാത്രമല്ല, ഞാനാകുന്നു എന്ന് പഴയ നിമിത്തം കൊടുത്തിരിക്കുന്ന യഹോവയുടെ നാമം സ്വയം സ്വീകരിച്ചുകൊണ്ട് യഹോവയാണ് താൻ എന്നുകൂടി ക്രിസ്തുവിടെ സൂചിപ്പിക്കുകയാണ്. കൊലോസ്യർ 1:16-17 ക്രിസ്തുവിൻ്റെ നിത്യതയും സൃഷ്ടാവെന്ന നിലയിലുള്ള യേശുവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തു സകല സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ, സകല സൃഷ്ടിയുടെയും കാരണഭൂതൻ, സകലത്തിന് മുൻപേ ഉള്ളവൻ എന്ന് പറയുമ്പോൾ തൻ്റെ നിത്യതയെ വ്യക്തമാക്കുന്നു. തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ക്രിസ്തു പരമോന്നത ദൈവമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാണല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. യോഹന്നാൻ 3:17 ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്നുള്ള വാചകം മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവിൻ്റെ ആസ്തിക്യത്തെ തെളിയിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ 3:31 ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:38 യോഹന്നാൻ 17:5-24 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് തെളിയിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ എഴുതിയെടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:15-18 3:13-16 യോഹന്നാൻ 6:33-42 യോഹന്നാൻ 6:50-51 58 62 വാക്യം യോഹന്നാൻ 7:29 യോഹന്നാൻ 8:23-42 എഫേസ്യ ലേഖനം 1:3-5 1 പത്രോസ് 1:18-20 വരെ. തിരുവെഴുത്ത് ക്രിസ്തുവിൻ്റെ നിത്യതയെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മീക 5:2 യോഹന്നാൻ 8:58 കൊലോസ്യർ 1:16-17 വരെ വെളിപ്പാട് 1:8 പഴയ നിയമകാലത്തുള്ള ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെയും തൻ്റെ നിത്യതയെയും പഴയ നിയമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിക്കുകയും താൻ സമ്പൂർണ്ണ ദൈവമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നിത്യനും സ്വയാസ്തിക്യമുള്ളവനുമാണ്. ക്രിസ്തു സൃഷ്ടിക്കപ്പെടുന്നല്ല, താൻ സൃഷ്ടാവാണ്. യോഹന്നാൻ 1:3 കൊലോസ്യർ 1:16-17 നമ്മുടെ കർത്താവായ ദൈവം തൻ്റെ സമ്പൂർണ്ണ ദൈവത്വത്തിൽ തന്നെ എല്ലായിടത്തും സന്നിഹിതനാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടിയുണ്ട്. മത്തായി 28:20 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും, അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:18-20:23 എന്ന് ക്രിസ്തു പറയുന്നു. നഥനയേലുമായുള്ള സംഭാഷണത്തിൽ നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 1:48 വാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി. യോഹന്നാൻ 3:13 എന്ന വാക്യം ക്രിസ്തുവിൻ്റെ സർവവ്യാപകത്വത്തെ സ്പഷ്ടമാക്കുന്നു. ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ സാന്നിധ്യം ഭൂമിയിലുമുണ്ട്. മർക്കോസ് 16:17 1 പത്രോസ് 3:22 യേശു പറയുന്നു സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18 പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. മത്തായി 9:6 കാറ്റും കടലും അനുസരിക്കുന്നു. ലൂക്കോസ് 8:25 നിത്യജീവൻ നൽകുവാനുള്ള അധികാരം യേശുവിനുണ്ട്. യോഹന്നാൻ 17:2 രോഗങ്ങളിന്മേലുള്ള അധികാരം യേശുവിനുണ്ട്. മർക്കോസ് 1:32-34 അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്. മർക്കോസ് 1:32-34 ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള അധികാരമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന് ഫിലിപ്പർ 3:21 വായിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായ 7:25 അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ. 2 തിമോത്തിയോസ് 1:12 വീഴാതവണ് നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആണ്ടോറ് നിർത്തുവാൻ ശക്തിയുള്ളവനാണ് യേശു. യൂദാട് ലേഖനം 24 Ephesians 5:27 ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതേ ഇങ്ങനെ നോക്കിയാൽ യേശു ക്രിസ്തു ദൈവമാകൊണ്ടത്രേ മുഴുലോകത്തിൻ്റെയും പാപം ചുമക്കുവാനും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനും കഴിഞ്ഞത്. ഇങ്ങനെ നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് അനേക തെളിവുകൾ വേറെയുമുണ്ട്. ദൈവത്തെപ്പോലെ തന്നെ തനിക്കുള്ളതായി പറയുന്ന ദൈവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്. 1 Hebrews 1:12 2 Yohanan 21:17 സർവശക്തി 28:18 സർവവ്യാപകത്വം 18:20 സൃഷ്ടാവ് 1:16 പാപമോചകൻ 5:20-21 വിശ്വസിക്കപ്പെടേണ്ടവൻ 14:1 പ്രാർത്ഥന കേൾക്കുന്നവൻ 15:16 ആരാധിക്കപ്പെടുന്നവൻ 5:12 രക്ഷിക്കുന്നവൻ 4:12 ഉയർപ്പിക്കുന്നവൻ 5:21 ന്യായം വിധിക്കുന്നവൻ 5:27 സ്വയംഭൂ 14:6 ലോകപാലകൻ 3 ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുന്നതിനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അവൻ എന്നേക്കും മഹത്വവും ബലവും. ആമീൻ. 6:8 ഇന്ന് ഈ സമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, യേശു ദൈവമാണെന്ന് ശക്തിയോടെ ഞാൻ 68 പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനിയും അനേക തെളിവുകൾ തിരുവനന്തപുരം തെളിയിപ്പാൻ തക്കണമുണ്ട്. ഇനിയും കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ പ്രസംഗം കൊണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് ശക്തമായി തെളിയിക്കാൻ തക്കണമുള്ള വേദവാക്യങ്ങളും ആധികാരികമായിട്ടുള്ള സന്ദേശവും ലഭിച്ചു കഴിഞ്ഞു. ദൈവമക്കളെ, പെരുമ്പാവൂരുകാരൻ ആ മുഹമ്മദ് ഈസ പറയുന്ന വാച കസർത്ത് കേട്ട് നിങ്ങൾ മയങ്ങിപ്പോരുത്. നമ്മുടെ കർത്താവായ യേശു മാത്രമേ ദൈവമായിട്ടുള്ളൂ. യേശു ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 അടങ്ങിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഏക ദൈവമേ ഉള്ളൂ. ആ ഏക ദൈവത്തിൽ 3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത് മാനവജാതി രക്ഷിക്കുവാനായിട്ടാണ്. നമ്മുടെ യേശു ദൈവമാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ആരാധന ശക്തിപ്പെടുത്തെ. നമുക്കെതിരായി പോരാടുന്ന, ക്രിസ്ത്യാനത്തിനെതിരായി പോരാടുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഫൽസിച്ചുകൊണ്ട് നമുക്ക് ജയവീരരായി യേശു ക്രിസ്തുവിൻ്റെ നാമം ചുമന്നുകൊണ്ട്, യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മുൻപോട്ട് അതേ ശക്തിയോടെ പരിശുദ്ധാത്മ നിറമിനാൽ നീങ്ങാം. നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ശക്തമായി നമുക്ക് ഘോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രസംഗം നിങ്ങൾക്ക് കോപ്പി എടുത്ത് മറ്റുള്ളവർ കൊടുക്കുവാൻ തക്കാനുള്ള അധികാരമുണ്ട്. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളാരും അതേ മറ്റുള്ളവർക്ക് പറയുന്നത് കേട്ട് മയങ്ങിപ്പോകരുത്. നമ്മുടെ യേശു ദൈവമാണ്. ഈ ബൈബിൾ സത്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കൂ, യേശുവിന് വിശ്വസിക്കൂ, കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കൂ. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.